മോദിയുടെ പറക്കും കുതിര സുപ്രീം കോടതിയുടെ പിടിയിൽ. ലേഖകൻ രാജ്യസഭാംഗവും മാധ്യമപ്രവർത്തകനുമായ ശ്രീ ജോൺ ബ്രിട്ടാസ്. ഇസ്രായേലിൽ നിന്ന് മോദി കടം കൊണ്ട സിയൂസിൻ്റെ പറക്കും കുതിരയെ സുപ്രീം കോടതി പിടിച്ചു കെട്ടിയിരിക്കുന്നു. നീണ്ടകാലത്തെ വാദകോലാഹലങ്ങൾക്ക് ശേഷം ചീഫ് ജസ്റ്റിസ് എൻ വി രമണയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ബെഞ്ച് പുറപ്പെടുവിച്ച 46 പേജ് വരുന്ന വിധിന്യായം ഇന്ത്യൻ ജനാധിപത്യത്തിന് പല അർത്ഥത്തിലും നിർണായകമാകുന്നു. ഗ്രീക്ക് ഐതിഹ്യത്തിലെ പറക്കും കുതിരയുടെ പേരാണ് പെഗസസ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ പൗരന്മാരുടെ കർണപുടങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രകമ്പനം സൃഷ്ടിച്ച രണ്ട് വാക്ക് ദേശസ്നേഹവും ദേശീയ സുരക്ഷയുമാണ്. ഭരണകേന്ദ്രത്തിൻ്റെ ഇടപെടലുകളും അതിക്രമങ്ങളും ഈ രണ്ട് വാക്കുകൊണ്ട് സാധൂകരിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പെഗസസ് ഹർജികളിൽ സുപ്രീം കോടതി വാദം കേട്ടപ്പോഴും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത് ഈ വാക്കുകളാണ് എന്നത് ശ്രദ്ധേയം. ദേശീയ സുരക്ഷയ്ക്കുമേൽ സുപ്രീം കോടതി പോലും പതറി നിൽക്കേണ്ടി വരുമെന്ന ധാരണയിലാണ് വജ്രായുധം പോലെ ദേശസ്നേഹം എടുത്ത് ഉപയോഗിക്കപ്പെട്ടത്. സുപ്രീം കോടതിയുടെ വിധിയിൽ ദേശീയ സുരക്ഷയ്ക്ക് അർഹമായ സ്ഥാനം ലഭിച്ചെന്നത് ഇത്തരുണത്തിൽ ശ്രദ്ധേയമായി. ദേശരക്ഷ ഉയർത്തിക്കാണിച്ച് എപ്പോഴും ഫ്രീ പാസ് സംഘടിപ്പിക്കാൻ കഴിയില്ല. ഈ പദം ഉന്നയിച്ചാൽ നീതിന്യായ കോടതികൾ ഒഴിഞ്ഞു മാറുമെന്നും കരുതരുത്, സുപ്രീം കോടതി പറഞ്ഞു. ഇത്രയും പറഞ്ഞത് പോരാതെ ദേശീയ സുരക്ഷ കേവലമായ വാക്കുകളിൽ പറഞ്ഞാൽ പോരെന്നും അതിൻ്റെ സാങ്കത്യം ഓരോ വിഷയത്തിലും കാര്യകാരണസഹിതം സമർത്ഥിക്കപ്പെടണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇത് കോടതി ബധിര കാഴ്ചക്കാരനല്ലെന്ന മുന്നറിയിപ്പ് നൽകൽ കൂടിയായി. പെഗസസ് എന്നത് കേവലമായ ടെലിഫോൺ ചോർത്തൽ ആയിരുന്നില്ല. ഇസ്രയേലിൻ്റെ പ്രതിരോധ വകുപ്പ് സൈബർ ആയുധമാക്കി രേഖപ്പെടുത്തിയ ഒന്നാണ് ഈ സോഫ്റ്റ്വെയർ. അക്കാരണം കൊണ്ട് തന്നെ സർക്കാരുകൾക്കും സർക്കാർ ഏജൻസികൾക്കും മാത്രം ഈ ആയുധം വിൽക്കാനുള്ള അനുമതിയാണ് നിർമ്മാതാക്കളായ NSO കമ്പനിക്ക് ഉണ്ടായിരുന്നത്. 44 രാജ്യം ഇത് കരസ്ഥമാക്കി. ഈ രാജ്യങ്ങളുടെ പട്ടികയിൽ സമ്പൂർണ്ണ ജനാധിപത്യ രാജ്യമെന്ന് വിശേഷിക്കപ്പെടുന്നത് ഇന്ത്യ മാത്രമാണെന്നത് ശ്രദ്ധേയം. ബാഹ്യശക്തികൾ തങ്ങൾക്കെതിരെ ഇത് ഉപയോഗിക്കുന്നുവെന്ന് കണ്ട് ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. എന്തിനേറെ ഇസ്രയേൽ പോലും അന്വേഷണം പ്രഖ്യാപിച്ചു. പൗരൻ്റെ സ്വകാര്യത മൗലികാവകാശമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലാകട്ടെ മൗനം പാലിക്കുകയാണ് ചെയ്തത്. പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം മുഴുവനായി ഇതിൽ ഒഴുകിപ്പോയി. പെഗസസ് എന്ന സോഫ്റ്റ്വെയർ വാങ്ങിയോ ഇല്ലയോ എന്നെങ്കിലും സർക്കാർ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അതുപോലും തിരസ്കരിക്കപ്പെട്ടു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെൻറ്റിൽ ചെലവഴിച്ചത് മിനിറ്റുകൾ മാത്രമാണ്. സർക്കാർ പാർലമെൻറ്റിന് വിധേയമായി പ്രവർത്തിക്കണം എന്ന ഭരണഘടനാ തത്വം വലിച്ചെറിയപ്പെട്ടപ്പോഴാണ് ഈ ലേഖകൻ ഉൾപ്പെടെയുള്ളവർ റിട്ട് ഹർജികളുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. റഫാലിൽ നടന്നതുപോലെ സുപ്രീം കോടതി ഈ ഹർജിയും പുറന്തള്ളുന്നതോടെ പെഗസസ് എന്നേക്കുമായി പറന്നുപോകുമെന്ന് ഓർമ്മിപ്പിച്ചവരുണ്ട്. എന്നാൽ ഇനിയും കാതങ്ങൾ മുന്നോട്ട് പോകാനുള്ള ശേഷിയും ആർജവവും ഇന്ത്യൻ ജനാധിപത്യത്തിനുണ്ടെന്ന് തെളിയിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി വിധി പുറത്തു വന്നിരിക്കുന്നത്. പെഗസസ് ആയുധത്തിന് ബഹുതല മാനങ്ങളാണ് ഉള്ളത്. അടിസ്ഥാനപരമായി ജനാധിപത്യത്തിൻ്റെ കടക്കലാണ് ഇത് കത്തിവെക്കുന്നത്. സർക്കാർ, നിയമനിർമ്മാണ സഭ, ജുഡീഷ്യറി എന്നീ തൂണുകൾക്കൊപ്പം അലിഖിതമായ മാധ്യമസ്തംഭവും കൂടിച്ചേരുന്നതാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ. പെഗസസിന് ഇരയായവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹിമക്കട്ടയുടെ അഗ്രം പോലെ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഈ തുഞ്ചിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ, ജഡ്ജിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ, സൈനിക മേധാവികൾ എന്നിങ്ങനെ നിർണായകമായ ഓരോ നെടുംതൂണിനെയും ദുർബലപ്പെടുത്തുന്ന രീതിയിലാണ് ആയുധ പ്രയോഗമുറ അരങ്ങേറിയിട്ടുള്ളത്. സുപ്രീം കോടതി തന്നെ വിധിന്യായത്തിൽ ഇതിൻ്റെ സമ്പൂർണ്ണ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട്. സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു വ്യക്തിയുടെ അവകാശം പെഗാസസിലൂടെ സമ്പൂർണമായി നിർവീര്യമാക്കപ്പെടുകയാണ്. ചുരുക്കത്തിൽ, ഭരണകേന്ദ്രത്തിൻ്റെ കയ്യിലെ കരുവായോ പാവയായോ ഒരു പൗരൻ മാറ്റപ്പെടുന്നു. ഹർജിയിൽ ഞങ്ങൾ ഉന്നയിച്ച ആകുലതകൾ സുപ്രീം കോടതി വിധിയിൽ സ്ഥാനം പിടിക്കുന്നുണ്ട്. ഇന്ത്യ സർക്കാർ പെഗാസസ് വാങ്ങിയില്ലെങ്കിൽ മറ്റേതോ ബാഹ്യശക്തി നമുക്കെതിരെ ഇത് പ്രയോഗിക്കുന്നുണ്ടാകില്ലേ? ഇക്കാര്യമെങ്കിലും നമ്മൾ അന്വേഷിക്കേണ്ടതല്ലേ എന്നീ ചോദ്യങ്ങൾ വിധിയിൽ പ്രതിഫലിക്കുന്നു. കേന്ദ്രത്തിൻ്റെ ഒളിച്ചുകളിയും വൈമുഖ്യവും പെഗസസ് വിഷയത്തിൽ കോടതിയുടെ കടുത്ത നീരസത്തിന് ഇടയായിട്ടുണ്ട്. ജനങ്ങളുടെ മൗലികാധികാരത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ പരിമിത സത്യവാങ്മൂലം മാത്രം സമർപ്പിച്ച് സുപ്രീം കോടതി നൽകിയ ദീർഘമായ ഇടവേളകളിൽ നിസ്സംഗത മാത്രം കൈമുതലാക്കി കേന്ദ്രം പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു. സ്വന്തം നിലയ്ക്ക് ഒരു കമ്മിറ്റിയെ വയ്ക്കാമെന്ന കേന്ദ്ര വാഗ്ദാനം കോടതി നിരസിച്ചതിനുള്ള ഒരു കാരണവും ഇതുതന്നെയാകാം. 4 വർഷം മുമ്പ് പുട്ടസ്വാമി കേസിലാണ് സുപ്രീം കോടതി സ്വകാര്യത മൗലിക അവകാശമായി പ്രഖ്യാപിച്ചത്. എന്നാൽ അത് സാർത്ഥകമാകാനുള്ള നടപടിക്രമങ്ങളും സംവിധാനവും കൈക്കൊണ്ടില്ല എന്നതാണ് ശ്രദ്ധേയം. സ്വകാര്യതയ്ക്കുമേലുള്ള കടന്നുകയറ്റത്തിൻ്റെ സ്വഭാവവും രീതിയും പരിമിതിയുമെല്ലാം നിയമവും നടപടിക്രമവും മൂലം നിർണ്ണയിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതൊരു അവകാശത്തിനും പരിമിതികളുണ്ട്. എന്നാൽ ആ പരിമിതി നിശ്ചയിക്കുന്നത് ആരുടെയെങ്കിലും വ്യക്തിഗത മനോഗതം മൂലമായിരിക്കരുത്. അതിന് വ്യവസ്ഥാപിതമായ നടപടിക്രമം വേണം. തീവ്രവാദികൾക്കെതിരെ ഉപയോഗിക്കേണ്ട ഒരു കടുകട്ടി ആയുധം സ്വന്തം പൗരന്മാർക്ക് നേരെ എയ്തതിന് യുക്തിയുടെ പിൻബലമില്ലെന്നാണ് വരികൾക്കിടയിലൂടെ സുപ്രീം കോടതി പറഞ്ഞു വച്ചിരിക്കുന്നത്. പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തിളക്കമാർന്ന ചില നിരീക്ഷണവും വിധിയിലുണ്ട്. ഒട്ടേറെ ഭരണഘടനാ പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും പരിണിത ഫലമായിട്ടാണ് പരിഷ്കൃത രാജ്യങ്ങൾ പത്രസ്വാതന്ത്ര്യത്തിന് അലകും പിടിയും സമ്മാനിച്ചത്. വാർത്തയുടെ സ്രോതസ് തന്നെ നിർവീര്യമാക്കപ്പെടുന്ന രീതിയിൽ ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടാൽ വലിയൊരു നെടുന്തൂൺ അപ്രസക്തമാകും എന്ന നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയത്. സുപ്രീം കോടതി വിധി ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും അനിതര സാധാരണമായ ചലനങ്ങൾക്ക് വഴിവെക്കുന്ന ഒന്നാണ്. കുടിലിൽ ആയാലും അവൻ്റെ സ്വകാര്യ ഇടത്തിലേക്ക് കാലെടുത്തു കുത്താൻ രാജാവിന് പോലും അവകാശമില്ലെന്ന് വിധിച്ച രാജ്യങ്ങൾ പോലും ഇന്ന് ഇടറി നിൽക്കുമ്പോൾ സ്വകാര്യതയ്ക്ക് വേണ്ടിയുള്ള കോടതിയുടെ കാഹളവാദനം വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ വ്യവഹാരങ്ങളെ സ്വാധീനിക്കുമെന്നത് ഉറപ്പാണ്. ലേഖകൻ, രാജ്യസഭാംഗവും മാധ്യമപ്രവർത്തകനുമായ ശ്രീ ജോൺ ബ്രിട്ടാസ്. പെഗസസ് കേസിൽ സുപ്രീം കോടതിയിലെ ഹർജിക്കാരനാണ് ലേഖകൻ.